മറിക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ അമ്മയും തന്നെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനുമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തവനും സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ ഇതിനെ സ്തുതി സൃഷ്ടാവേ ഇതിനെ സ്തുതി പാപികളെ അതിനിടയാരോട് കരുണയെ നിമിച്ച രാജാവേ ഇതിനെ സ്തുതി പറിക്കുമോ സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം പെരുകണമേ നിന്റെ ദുരവശ്രോകത്തിലെ പുലപ്പുമിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾ തരണമേ ഞങ്ങളടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ദേവനെ ഋഷി ഞങ്ങളെ രക്ഷണമേ നമ്മുടെ നല്ല ജീവശക്തിയും മഹത്വം നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞു അറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നിശ്ചുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു അനുദരഫലമായ നമ്മുടെ കർത്താവായി ശിഷ്യ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള നിയമത്തോറിയുമേരംബ്രാന്റെ അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും എന്തുബ്രാനോടും അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ പറിച്ചുമോർ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ് അനുഗ്രഹീതമായ ഒരു രാത്രികാലം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഇന്ന് പകലന്തിയോളം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കാത്തു പരിപാലിച്ചു സന്തോഷത്തോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ കർത്താവി വിശുദ്ധ സഭയുടെ സത്യവിശ്വാസങ്ങൾ പഠിക്കുവാനും ഇതൊക്കെ വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എത്രത്തോളം വഴി നടത്തിയ വൻകൃപയെ ഞങ്ങൾ ഓർക്കുന്നു തുടർന്ന് ദൈവസാന്നിധ്യത്താൽ നിറയ്ക്കണമേ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു ഇന്ന് ഹൃദയഭാരത്തോടെ വേദനയോടെ ഒക്കെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ആശ്വാസത്തിന്റെ ഒരു ദൈവവചനമെങ്കിലും ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാക്കണമേ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അവിടെ നിന്ന് നോക്കിക്കാണണം ഞങ്ങളുടെ നൊയിമ്പ് ഉപവാസങ്ങളെ അവിടെ നിന്ന് കൈക്കൊള്ളണമേ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ എന്നേക്കും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാനായിട്ട് തന്നെ ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ബഹുമാന്യരെ നമ്മളെ സഭയുടെ സത്യവിശ്വാസം കുറച്ച് നാളുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന മൂലങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നത് ദൈവകൃപയാൽ അന്നാമയും പാസ്റ്ററും എന്ന് പറയുന്നൊരു പുസ്തകം നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ വിരചിതമായി ദൈവവചനത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അത് പഠിക്കുവാൻ തക്കവണ്ണം വളരെ സരസവും ലളിതവുമായി നമുക്ക് ക്രമീകരിക്കപ്പെട്ട് കിട്ടിയിരിക്കുകയാണ് ദൈവസന്ധിയിൽ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം പ്രത്യേകിച്ച് ബലഹീനനായ എനിക്കും നിങ്ങളെ വീണ്ടും ഈ ഒരു ശുശ്രൂഷയിൽ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം കൂടി നൽകിയതിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരും ആത്മാർത്ഥമായിട്ടൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അറിയാം പ്രത്യേകിച്ച് നമ്മളെ നൊയമ്പിന്റെ ദിവസങ്ങൾ പകുതി ദിവസങ്ങൾ പൂർത്തീകരിച്ചു ബുധനാഴ്ച പാതി നൊയമ്പായിരുന്നു അതിനുശേഷമുള്ള ദിവസങ്ങളാണ് പ്രത്യേകം നമുക്ക് നമ്മുടെ വിചിന്തനങ്ങളെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിച്ച് കുറച്ചുകൂടി വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം കൂടുതൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അന്നാമയും പാസ്റ്ററും എന്ന പുസ്തകത്തിൽ നിന്ന് രണ്ട് അധ്യായങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചു അതിനകത്ത് നമ്മൾ കണ്ടത് ഒന്ന് കിഴക്കോട്ട് ദർശനമായിട്ട് പ്രാർത്ഥിക്കണമോ എന്താണ് വേദപുസ്തകത്തിന്റെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സഭ എങ്ങനെയാണത് കിഴക്കോട്ട് ദർശനമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നത് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു രണ്ടാമതായിട്ട് കണ്ടത് ഔഷധം വർജ്യമോ നമ്മൾ മരുന്ന് കഴിക്കുന്നത് കുഴപ്പമുള്ള കാര്യമാണോ എന്നുള്ളതാണ് അത് ആദ്യകാലത്ത് അത് വളരെ വർജ്യമായിട്ട് കരുതുകയും മരുന്ന് കഴിക്കാതെ അനേകര് പെന്തക്കോസ്തുവർസ്ഥാനം പോലെയുള്ള ഘടനകൾ ഉണ്ടായ സമയത്ത് അനേകര് മരിച്ചു പോവുകയൊക്കെ ചെയ്തു എന്നാൽ ഇന്ന് അത്രത്തോളം അത് പ്രാബല്യത്തിലില്ല എന്ന് നമ്മൾ കണ്ടല്ലോ പെന്തക്കോസ്തിൽ തന്നെയുള്ള ആൾക്കാർ ഹോസ്പിറ്റൽ നടത്തുകയും അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കുകയും നഴ്സുമാരായിട്ട് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളിൽ വന്ന മാറ്റമായിട്ട് മാത്രം നമുക്ക് അതിനെ കരുതാം എന്തായാലും ഈ പഠിക്കുന്ന കാര്യങ്ങൾ പലരും അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൃത്യമായിട്ട് നമ്മുടെ MMVSന്റെ ഭദ്രാസന സെക്രട്ടറി ശാന്തമ്മ ആന്റി തന്നെ ഇന്ന് രാവിലെ എനിക്കൊരു മെയിൽ ചെയ്തു. ആന്റി എഴുതിയിരുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്ന ദൈവാശ്രയ ബോധത്തോടുകൂടി വേണം എന്നുള്ളത് ആന്റി ഒരു വേദഭാഗം വായിച്ചപ്പോഴേ പെട്ടെന്ന് അത് മനസ്സിൽ വരികയും അതെനിക്ക് ഏകദേശം ഒരു പാരഗ്രാഫോളം അത് ഒന്ന് മെയിൽ ചെയ്യുകയായിരുന്നു. ആന്റിയുടെ ഉള്ളിൽ നിന്നുള്ള ചില ചിന്തകൾ ഒന്ന് മെയിൽ ചെയ്യുകയായിരുന്നു. അതിനകത്ത് ആന്റി ചൂണ്ടിക്കാണിച്ച ഒരു വേദഭാഗം രണ്ട് ദിന വൃത്താന്തം 16:12 രണ്ട് ദിന വൃത്താന്തം 16:12. അവിടെ യഹൂദ രാജാവായിരിക്കുന്ന ആസ, ആസ ആദ്യത്തെ 35 വർഷക്കാലം, അവന്റെ വാഴ്ചയുടെ ആദ്യത്തെ 35 വർഷം വളരെ അനുഗ്രഹീതമായിട്ട് ദൈവസന്നിധിയിൽ ശുശ്രൂഷിച്ച രാജാവായിട്ട് യഹൂദയെ ഭരിച്ചതായ ഒരു രാജാവാണ്. എന്നാല് 36 മുതല് അവന് ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെയാണല്ലോ, അധികാരം കൈക്കെട്ടി കഴിയുമ്പം അവന് അഹങ്കാരം തുടങ്ങി. അത് കഴിഞ്ഞപ്പോ അവന് മറ്റു പല ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ, അതാണ് 16 അധ്യായത്തിൽ നമ്മളത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജനങ്ങളെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ധാരാളം പ്രതിസന്ധികളിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവന്റെ 39-ാമത്തെ അവന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ ഉണ്ടായ ഒരു സംഭവമാണ് 2 Chronicles 16:12 എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കാവോ?
ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. ആസ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് തന്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. അവൻ ദാവീദിന്റെ നഗരത്തിൽ തനിക്കായി കെട്ടിച്ചിരുന്ന സ്വന്തം കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. വൈദ്യന്മാരുടെ യോഗപ്രകാരം ഉണ്ടാക്കിയ സുഗന്ധവർഗവും പലതരം പരിമള ദാനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനു വേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു.
ഇതാണ് വായിക്കുന്നത്. 12-ാം വാക്യത്തിൽ പറഞ്ഞ ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്ര അന്വേഷിച്ചത്. അപ്പോ ആന്റി എന്നോട് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ എപ്പോഴും മരുന്ന് കഴിക്കുന്ന സമയത്തും ദൈവാശ്രയ ബോധത്തോടു കൂടി വേണം അത് ചെയ്യാന്നുള്ളത്. അത് നല്ല ഒരു ഫൈൻഡിങ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ദൈവാശ്രയ ബോധത്തോടു കൂടി തന്നെ വേണം. നിങ്ങൾ നമ്മുടെ ഈ പാമ്പാക്കുട നമസ്കാരം പരിശോധിച്ചാല് അതിനകത്ത് കുറെ പ്രാർത്ഥനകളുണ്ട്. കുളിക്കാനായിട്ട് എണ്ണ തേക്കുമ്പം പ്രാർത്ഥന, കുളിക്കുമ്പം പ്രാർത്ഥന, തുവർത്തിക്കൊണ്ടിരിക്കുമ്പം പ്രാർത്ഥന, നടക്കുമ്പം പ്രാർത്ഥന, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന, വിളക്ക് കത്തിക്കുമ്പം പ്രാർത്ഥന, പ്രസംഗത്തിന് മുമ്പ്, പ്രസംഗം കഴിഞ്ഞിട്ട്, ഭക്ഷണത്തിന് ശേഷം, അങ്ങനെ തുടങ്ങി എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ പനി ബാധിച്ച് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന, വൈദ്യന്മാരുടെ പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോ ഈ ഒരു ലിങ്കും കൂടി എനിക്കൊന്ന് വളരെ മനോഹരമായി ദൈവാത്മാവ് പ്രവർത്തിച്ച് ആന്റിക്ക് കൊടുത്ത ഒരു വാക്യമായിട്ട് ഞാൻ അതിനെ കരുതുക. ആ ഒരു സംഭവം നമ്മൾ വേദോത്സവം വായിക്കുകയും കൂടെ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചേർത്ത് എല്ലാവരും, നിങ്ങളെല്ലാവരും ഇത് ഒരാളെനിക്ക് എഴുതി എന്നുള്ളതേ ഉള്ളൂ. ധാരാളം പേർക്ക് ഇങ്ങനെയുള്ള ധാരാളം അറിവുകൾ ദൈവം ഇതിലൂടെ തരുന്നു എന്നുള്ളതിൽ ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുക. ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തത് ആന്റിയോടുള്ള സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത്, മരുന്ന് കഴിക്കുന്നതും എല്ലാം കർത്താവ് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി നീ ശിലോഹാമി പോയി കഴുകുക, അതെല്ലാം വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി നമ്മൾ ചെയ്യേണ്ടത് അത് വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അത് ഏതെങ്കിലും ഒരു റിച്വൽ ആചരിക്കുന്നത് വഴിയായിട്ടോ ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നത് വഴിയായിട്ടോ മാത്രമല്ല, അതിലൊരു ദൈവാശ്രയ ബോധം വേണം. അതുകൊണ്ടാണ് നയമാൻ സൗഖ്യം പ്രാപിക്കുവാൻ തക്ക ഓണം ഇടയാകുന്നത്. എലിശയുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം വിചാരിച്ചത് തന്റെ കുഷ്ഠത്തിന്മേൽ കൈ ഇങ്ങനെ ആട്ടിയാട്ടി പിന്നെ സൗഖ്യം വരുത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനല്ലായിരുന്നു. എലിശ പറഞ്ഞു നീ അവിടെ പിന്നെ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി നിവരാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞ എനിക്ക് സിറിയയിലവിടെ 1-ാം തരം അബാനയും പർപ്പരും ഒക്കെ ഉണ്ടല്ലോ, അല്ല 1-ാം തരം കുളങ്ങളാ, അവിടെ എനിക്ക് കുളിക്കാൻ മേലാഞ്ഞു. ഉടനെ നയമാന്റെ ശിഷ്യന്മാര് പറഞ്ഞു പ്രവാചകൻ ചില കട്ടിയുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം താങ്കൾ ചെയ്യുമായിരുന്നല്ലോ, രാജാവ് അത് ചെയ്യുമായിരുന്നല്ലോ, അങ്ങ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഈ പ്രവാചകൻ ഇത്രയും പറഞ്ഞു നമുക്ക് പോയി ഒന്ന് കുളിച്ച് പൊങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് പിടിച്ചോണ്ട് പോയി അങ്ങനെ യോർദാനിൽ കുളിച്ച് തുങ്ങി വന്നപ്പോൾ സൗഖ്യമായി. അപ്പൊ ഏത് ഏത് കാര്യങ്ങളും ചെയ്യുന്നത് വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു നല്ല നിർദ്ദേശം കൂടിയാണത്. അതിനുള്ള നല്ലൊരു വേദഭാഗമായിരുന്നു. ഇത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പറയുകയും ആശംസിക്കുകയും ചെയ്യും. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. സഭയും വേദപുസ്തകവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത്. സഭയും വേദപുസ്തകവും, അല്ലെങ്കിൽ സഭയിൽ എങ്ങനെയാണ് വേദപുസ്തകം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യം എന്താണ്, അതുകൂടാതെ വേദപുസ്തകമാണോ സഭയാണോ ആദ്യം ഉണ്ടായത്, പിന്നെ വേദപുസ്തക പ്രകാരമാണോ സഭ ഉണ്ടായത്, അതോ സഭയിൽ ആചരിക്കുന്ന കാര്യങ്ങളാണോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അവരെ പ്രത്യേകിച്ച് ഇത് പെന്തക്കോസ്തുകാരൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരും, ഞാൻ പെന്തക്കോസ്ത് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ, എല്ലാവരും പുതിയ സുവിശേഷം പ്രസംഗിക്കുന്ന എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യം വചനത്തിലുണ്ടോ, വചനത്തിലുണ്ടോ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലോ അതിശക്തമായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം വേറെ ഏതെങ്കിലും ഒരു പിതാവ് ഇങ്ങനെ പറഞ്ഞു, ബൈബിളിന് വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും ഒരു കോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ സ്വീകരിക്കത്തില്ല. വചനത്തിലുണ്ടോ, വചനത്തിലുണ്ടോ, നമ്മുടെയും പ്രിയപ്പെട്ട MMVS സഹോദരിമാരും അമ്മമാരും ഒക്കെ പറയുന്നതായ കാര്യമാണ്. അതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം വചനം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വചനം എന്ന് പറഞ്ഞാൽ ഇതിന് ലോഗോസ് എന്ന നിത്യ വചനം. ആ വചനത്തിന് ഈ പറയുന്ന ലിറ്ററൽ ഈ ഒരു ആൽഫബറ്റിക് ഫോം മാത്രമല്ല വചനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഴുതി വെച്ചേക്കുന്ന അക്ഷരങ്ങൾ മാത്രമല്ല വചനം. എന്താണ് വചനം? ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരിക്കുന്ന വചനത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അത് ദൈവമായിരിക്കുന്ന വചനത്തെ കറുത്ത മഷി വെച്ച് അച്ചടിച്ച് എവിടെയെങ്കിലും പുസ്തകത്തെ മാത്രം വെക്കാൻ പറ്റൂ, ഒതുക്കാൻ പറ്റത്തില്ല അങ്ങനെ. അതുകൊണ്ടാണ് ഇൻകാർനേറ്റഡ് വേർഡ് എന്ന് പറയുന്നത്, മനുഷ്യാവതാരം ചെയ്ത വചനം. ആ വചനത്തെ നമ്മൾ അപ്പത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുന്നുണ്ട്, അവന്റെ അനോയിൻമെന്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ വിവിധ ഫോംസ് ഉണ്ട്. അപ്പൊ ഉണ്ട്, അതുകൂടാതെ വായ്മൊഴിയായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അതിന്റെ വാക്യങ്ങളെല്ലാം എടുത്ത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനം പ്രത്യേകം ഓർക്കുക. വചനം എന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേദപുസ്തകത്തിലുണ്ടോ എന്ന് ചോദിച്ചു, അതിന് കുഴപ്പമില്ല. വചനത്തിലുണ്ടോ, വചനത്തിലുണ്ടോ എന്ന് മാത്രം ചോദിച്ചിട്ട് ബഹളം വെക്കരുത്. വചനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട്. അത് പറയാനായിട്ടാണ് ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങനെ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ ഒരു ചിന്താഗതി വേദപുസ്തകത്തിന്റെ അപ്രമാദിത്വം ഉണ്ടായത്, അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഓഫ് ബൈബിൾ അല്ലെങ്കിൽ സ്ക്രിപ്ചർ എന്നുള്ളത് ഉണ്ടായത് നിങ്ങൾക്കറിയാം 1590s ഈ റിഫർമേഷൻ ഉണ്ടാകുന്നത് മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ. അത് കത്തോലിക്ക സഭയിലെ ധാരാളം അനാചാരങ്ങൾ അന്ന് നിലനിന്നിരുന്നു, അത് എതിർക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. അങ്ങനെ നിന്നിരുന്ന അനാചാരങ്ങളിൽ ധാരാളം എണ്ണം ഉണ്ടായിരുന്നു. പാപമോചന ചീട്ട് കൊടുത്തുകൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കുറച്ച് പൈസ മാർപ്പാപ്പയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് ഒരു ചീട്ടും മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദണ്ഡവിമോചനം അവിടുന്ന് ലഭിക്കും. അതുപോലെ പർഗേറ്ററി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ദണ്ഡിക്കപ്പെടുന്ന സ്ഥലം. അതിൽ നിന്ന് ദണ്ഡവിമോചനം കിട്ടാനായിട്ട് സഭയ്ക്കൊരു ഇത്തിരി പൈസ കൊടുത്ത് പാപമോചന ചീട്ട് മേടിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ഇന്റലിജൻസ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. ജനങ്ങളങ്ങ് പൊറുതി മുട്ടിയ സമയത്താണ് കത്തോലിക്കയിലെ വരികൻ തന്നെയായിരുന്ന മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ റിഫർമേഷൻ ഉണ്ടാകുന്നതും. അന്ന് വന്ന ഒരു സ്ലോഗനാണ് സോളാ സ്ക്രിപ്ചുറ. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. SOLA സോളാ സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ ബൈ സ്ക്രിപ്ചർ എലോൺ, എഴുതപ്പെട്ടത് മാത്രം മതി, അല്ലാത്ത ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മാതാവിന്റെ പ്രാധാന്യം എടുത്തു കളഞ്ഞു, പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത കളഞ്ഞു. അങ്ങനെയുള്ള കുറച്ച് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, മരിച്ചവരെ പ്രതി ഉള്ള എല്ലാ അനാചാരങ്ങളും എടുത്തു കളഞ്ഞു. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തില് 1 Corinthians 15:29 ഒന്ന് വായിക്കാവോ. 1 Corinthians 15:29
അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്?
അപ്പൊ ആദ്യമ കാലം മുതൽ തന്നെ മരിച്ചവർക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ജീവിച്ചിരുന്നവർ ചെയ്തു. അതിലൊരു കാര്യമാണ് നമ്മളിപ്പോ വായിച്ചേ, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുക, ഒരു ബാപ്തിസം, ഒരു കുളി നടത്തുക. അത് നമ്മുടെ ഈ ഹൈന്ദവ ധർമ്മം പോലെ എന്താ പറയുന്നേ, പിതൃതർപ്പണമൊക്കെ ചെയ്തിട്ടുള്ള കുളി പോലെ ആയിരിക്കാം. എന്തായാലും അവര് അവർക്ക് വേണ്ടി സ്നാനം ഏറ്റു. പരുസ്ലിഹാണല്ലോ ഇത് പറയുന്നത്. അപ്പൊ അത് വളരെ കൃത്യമാണ് കാര്യം. അപ്പൊ അങ്ങനെ ഏറ്റിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് അതേ തുടർന്ന് ധാരാളം ആചാരങ്ങൾ വന്നു. ആ ആചാരങ്ങൾ പിന്നെ അനാചാരങ്ങളായിട്ട് മാറി. ഇപ്പൊ നമ്മളെ ഗോകുലത്ത ഉയർത്തിയത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റ് അവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ രക്ഷ പ്രാപിച്ചു എന്നതുകൊണ്ടാണ് നമ്മൾ ഗോൽഗോത്ത യോഹന്നാൻ 3:14 പറയുന്നുണ്ട്, മോശം മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏതിന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തന്നെ. അതാണ് നമ്മൾ ഗോകുലത്ത ഉയർത്തുന്നതിന്റെ അർത്ഥം. ഫോർഷാഡോ ആയിരുന്നു പഴയ നിയമത്തിലേത്, പക്ഷെ അത് പൊരുളായി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ റിയാലിറ്റി ആയിട്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇത് തമ്മിലുള്ള കണക്ഷനാണ് സ്ലീബ ഉയർത്തുന്നതിലൂടെ നമ്മൾ അത് കൊണ്ടാടുന്നത്. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ സംഖ്യാപുസ്തകം 21:9 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഈ സംഭവം വായിക്കുന്നത്, പഴയ സംഭവം. അത് കഴിഞ്ഞിട്ട് ഈ പിച്ചള സർപ്പത്തെ അവരങ്ങോട്ട് വെച്ചിട്ട് അത് ആരാധിക്കാൻ തുടങ്ങി. നെഗുഷ്ഠാൻ എന്ന് പറയുന്ന ഒരു ആരാധനയായിട്ട് അങ്ങ് മാറി. പിന്നീട് യോശിയ രാജാവിന്റെ കാലത്താണ് അതിനെ വെട്ടിക്കളയുന്നത് എന്നുള്ള രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഇവിടെ അപ്രസക്തമാണെങ്കിലും ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്ത പല അല്ലെങ്കിൽ സഭയിലുണ്ടായ പല കാര്യങ്ങളും പിന്നീട് അനാചാരമായിട്ട് മാറിയപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് അതിൽ പൊറുതിമുട്ടി തുടങ്ങി, ദൈവത്തിനും പൊറുതിമുട്ടി. അങ്ങനെ കത്തോലിക്ക സഭയിൽ ധാരാളം അനാചാരങ്ങൾ ഉണ്ടായി. ഉണ്ടായ സമയത്താണ് റിഫോർമേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ റിഫോർമേഷൻ ഉണ്ടായപ്പോ അവര് മാർട്ടിൻ ലൂതർ അത്ര ശക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ചങ്ങലക്കിട്ട് വെച്ചിരുന്ന വേദപുസ്തകം മറ്റാരും വേദപുസ്തകം വായിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാല് അത് നിങ്ങൾക്കറിയാലോ ലാറ്റിൻ അതിന്റെ അവരുടെ വെസ്റ്റേൺ ചർച്ചിന്റെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയ ലാറ്റിനിൽ അത് വൾഗേറ്റ് എന്നാണ് വേദപുസ്തകം അറിയപ്പെട്ടത്. ഗ്രീക്കിന്റെ തർജ്ജിമ ഇതൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളവ. സുറിയാനി ഓർത്തഡോക്സ് ചർച്ചിന്റെ ഈസ്റ്റേൺ ചർച്ചസിന്റെ ഗ്രീക്ക് ലിറ്റർജിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ളവർക്കെല്ലാം സീറ്റോ എന്ന് പറയുന്ന ബൈബിൾ ആയിരുന്നു. വേദപുസ്തകം കിട്ടാനായിട്ട് മാർഗമില്ലായിരുന്നു. അവരെന്തിനാ ഇത് ആരും വായിക്കാതെ വെച്ചിരുന്നതെന്ന് ചോദിച്ചാൽ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് നശിപ്പിച്ച് കളയരുത് എന്നുള്ള നല്ല അർത്ഥത്തിലാണ് തുടങ്ങിയത്. പക്ഷെ അതങ്ങോട്ട് നിർബന്ധവുമായിട്ട് മാറി. ആരും വേദപുസ്തകം വ്യാഖ്യാനി എടുത്ത് വായിക്കാൻ പോലും പാടില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. കത്തോലിക്ക സഭയിൽ അത് ശക്തമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവര് വേദപുസ്തകത്തെ ചങ്ങലയിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും പിന്നീട് സോളാ സ്ക്രിപ്റ്റർ വേദപുസ്തകം എല്ലാവർക്കും എത്താൻ വേണ്ടി ജർമ്മൻ ഭാഷയിലേക്ക് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും പിന്നെ അതിന് ചുവട് പിടിച്ച് യൂറോപ്യൻ ഭാഷകളിലേക്കും ഇംഗ്ലീഷിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും സുറിയാനിയിൽ നമ്മൾ ആചരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മലങ്കര സഭയിൽ സുറിയാനിയിലായിരുന്ന വേദപുസ്തകം 1815 45 ബെഞ്ചമിൻ ബെയ്ലി വരികയും അതിനു മുൻപ് തന്നെ കായംകുളത്തെ ഫിലിപ്പോസ് റമ്പാജൻ അതിന്റെ ട്രാൻസ്ലേഷൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം സുറിയാനിയിൽ നിന്ന് തന്നെ ആദ്യത്തെ 4 സുവിശേഷങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും പിന്നീട് ബെഞ്ചമിൻ ബെയ്ലിയുടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ അടിസ്ഥാനത്തിൽ ബോംബെ കൊറിയർ പ്രസ്സിൽ കൊണ്ടുപോയി അത് പുതിയ നിയമം അച്ചടിക്കുകയൊക്കെ ചെയ്ത് ദിവസത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ട്രാൻസ്ലേഷൻ മലയാള ഭാഷയിലേക്കുണ്ടായ വിവർത്തനമൊക്കെ അങ്ങനെയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഭാഷയിൽ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്ന തമിഴിലാണ്. ഇതൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് പഠിക്കുന്ന വസ്തുതയാണ്. ഇതായിരുന്നു വേദപുസ്തകം അത്രയും നാള് അടക്കി വെച്ചിരിക്കുകയും പിന്നീട് അത് പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു സംക്ഷിപ്ത ചരിത്രം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. അങ്ങനെയാണ് പിന്നെ വേദപുസ്തകം മാത്രം മതി, അത്രയും നാൾ കിട്ടാതിരുന്ന വേദപുസ്തകം കൈ കിട്ടി കഴിഞ്ഞപ്പോൾ അതിൽ മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സോളാ സ്ക്രിപ്റ്റർ എന്നുള്ളത് മാർട്ടിൻ ലൂതർ പോലെ അത്ര ശക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും പിന്നീട് വന്ന ജോൺ കാൽവിൻ, സ്വിംഗ്ലി തുടങ്ങിയ ആൾക്കാർ അത് ശക്തമായിട്ട്, പിന്നെ വില്യം ടിൻഡൽ, ടിൻഡൽ ബൈബിള് തന്നെയുണ്ട്. വില്യം ടിൻഡൽ ഒത്തിരി ബൈബിളിൽ ഒത്തിരി തോന്നിവാസങ്ങൾ കാണിച്ച ഒരാളാണ് വില്യം ടിൻഡൽ. പിന്നെ അദ്ദേഹം ഒത്തിരി അത് പോക്കറ്റിൽ നിന്ന് എടുത്തു, കുറെ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്തു. അങ്ങനെ കത്തോലിക്ക സഭ അദ്ദേഹത്തെ പിടിച്ച് തൂണ കെട്ടി കല്ലെറിഞ്ഞു കൊല്ലുകയും അടിയിൽ നിന്ന് തീ വെച്ച് കൊല്ലുകയും ചെയ്ത ഒരാളാണ് വില്യം ടിൻഡൽ. ഇപ്പോഴും ടിൻഡൽ ബൈബിൾ എന്ന് പറയുന്നത് ഒന്ന് കൊച്ചുകാരിൽ വളരെ ശക്തമായിട്ട് ട്രാൻസ്ലേഷൻ അവര് വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ആണ് ടിൻഡൽ ബൈബിള്. പിന്നീട് സ്കോഫീൽഡ് ബൈബിള്, അതിനകത്താണ് റാപ്റ്ററിനെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെയുള്ള ധാരാളം പിന്നീടാണ് RSV, NRSV, KJV തുടങ്ങി ഇങ്ങനെ ധാരാളം. ഇപ്പൊ എത്ര വേണം നമ്മുടെ മലയാളികൾ വരെ സ്വന്തമായിട്ട് പ്രത്യേക വേദോത്സവം നമുക്ക് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് വേദോത്സവം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ശേഷമാണ് അതുകൊണ്ട് സോളാ സ്ക്രിപ്റ്റുറ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പല നവീകരണ ആചാര്യക്കാരും പ്രസ്ഥാനക്കാരും ഒക്കെ ശക്തിയായിട്ട് പിടിച്ചിരുന്നത്. അതുകൊണ്ടാണ് അന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഒരു 10-50 വർഷം മുമ്പ് തന്നെ സഭക്കാരൊക്കെ ശക്തമായിട്ട് പറയുകയും ഇപ്പോഴും ആ ആശയത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സഭയും വേദപുസ്തവും തമ്മിലുള്ള ബന്ധം ഇത്രയും പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇത് പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുമൊന്നുമില്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ സഭയും വേദപുസ്തവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ് മൂന്നാം അധ്യായത്തിൽ. നമുക്കതൊന്ന് വായിക്കാം. അന്നാമ്മ ഒന്ന് വായിക്കാവോ? അന്നാമ്മ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം പിന്നീട്.
ശാസ്ത്രമാണോ? വളരെ സന്തോഷം. ഇരുന്നാട്ടെ, സുഖമാണോ? കർത്താവിൽ സുഖമായിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. എന്തെല്ലാമുണ്ട് വിശേഷങ്ങൾ? അന്നാമ്മയുടെ ഒരു ദൂത് അറിയിക്കാനാണ് ഞാൻ വന്നത്. അന്നാമ്മയ്ക്ക് കൃപയാൽ കുറെ വേദവെളിച്ചം കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയിൽ വരണം. കർത്താവിൽ ആ ദൂത് അറിയിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ പാസ്റ്ററെ. അത് അറിവില്ലായ്മയുടെ കാലത്ത് ആരോ നടത്തിയ ശിശു സ്നാനമല്ലേ? വിശ്വസിച്ച് സ്നാനപ്പെടണമെന്നാണ് ദൈവവചനം. മുതിർന്ന സ്നാനമാണ് വേദാനുസരണമായുള്ളത്. പാസ്റ്ററുടെ അഭിപ്രായത്തിന് വിപരീതമായി ലവദോക്യ ലേഖനം 4:3 പറഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ എന്ത് മറുപടി പറയും? ലവദോക്യ ലേഖനത്തിലോ നോക്കാമല്ലോ. അങ്ങനെ ഒരു ലേഖനം വേദപുസ്തകത്തിൽ ഇല്ലല്ലോ അന്നാമേ.
വേദപുസ്തകത്തിന്റെ പുറങ്ങൾ മറിക്കുന്നു. അന്നാമയുടെ ചിന്തകളിൽ നേരിയ പുഞ്ചിരി വിരിയുന്നു. അല്പസമയം കഴിഞ്ഞ് അന്നാമയെ നോക്കുന്നു. അത്ര പറഞ്ഞിട്ടാണ് ചെയ്തിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ലേഖനം വേദപുസ്തകത്തിൽ ഇല്ലല്ലോ അന്നാമയെ. അല്ല, അന്നാമ പറയാ, ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നാൽ വിശ്വസിക്കാമോ? പാസ്റ്റർ, അങ്ങനെ ഒരു ലേഖനം ഈ വേദപുസ്തകത്തിൽ ഇല്ല. ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല. ഏത് ലേഖനമാ? ലവദോക്യ ലേഖനം. അന്നാമ കളിയാക്കുകയാണോ? സ്തോത്രം. അന്നാമ്മ പറയാം, ഇത്ര നേരം കടലാസ് മറിച്ച് നോക്കിയ ശേഷമാണോ ഇല്ലെന്ന് കണ്ടുപിടിച്ചത്? അങ്ങനെ ഒരു ലേഖനം ഉണ്ട്. ആ ലേഖനത്തെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുമുണ്ട്. പാസ്റ്റർ അത് വായിച്ചിട്ടില്ലായിരിക്കാം. വായിച്ചെങ്കിൽ തന്നെ ഓർക്കുന്നില്ലായിരിക്കാം. കൊലോസ്യർ 4:16 വായിച്ചാട്ടെ.
നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവദോക്യ സഭയിൽ കൂടി വായിപ്പിക്കുകയിൽ ലവദോക്യയിൽ നിന്ന് ഉള്ളതും ലവദോക്യയിൽ നിന്നുള്ളതും നിങ്ങളും വായിക്കുകയും ചെയ്തു.
അപ്പൊ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോ പൗലോസ്ലിഹ പറയുക, നിങ്ങൾ ലവദോക്യ സഭയിൽ ഇത് വായിപ്പിക്കണം, ലവദോക്യയിലുള്ളത് നിങ്ങളും വായിക്കണം എന്ന് പറയുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി ലേഖനങ്ങൾ കൈമാറ്റം ചെയ്ത് നിങ്ങൾ വായിക്കണം എന്ന് പറയും. പക്ഷെ വേദപുസ്തകത്തിൽ നമുക്കറിയാം, കാനനൈസ് ചെയ്തപ്പോ അങ്ങനെ ഒരു ലേഖനം ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ പൗലോസ്ലിഹ ലേഖനം എഴുതിയെന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ തെളിയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നാമ ചോദിക്കുക, എന്താ വാസ്തവേ, അങ്ങനെ ഒരു ലേഖനം ഉണ്ടോ? ആ, അങ്ങനെ ഒരു ലേഖനം ഉണ്ടെന്ന് കാണുന്നു. ഞാൻ ആദ്യമായാണ് ഇത് മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ലേഖനം വേദപുസ്തകത്തിൽ ചേർത്തിട്ടില്ലല്ലോ അന്നാമ. വിശുദ്ധ പൗലോസ് ആണ് ഈ രണ്ട് ലേഖനങ്ങളും എഴുതിയത്. അതിലൊന്ന് വേദപുസ്തകത്തിൽ ചേർക്കുകയും മറ്റേത് ചേർക്കാതിരിക്കുകയും ചെയ്ത് ആരുടെ തെറ്റ? രണ്ടും വായിക്കാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഇതുപോലെ ചേർത്തിട്ടില്ലാത്ത വേറെയും പുസ്തകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? അത് കൊള്ളാമല്ലോ, ഇത് അറിയേണ്ടതല്ലേ അന്നാമ? പറയാം. അപ്പം വാസ്തു ചോദിച്ചു തുടങ്ങി ശിശുസ്നാനത്തെ പറ്റിയാ. അപ്പൊ അന്നാമ പറയുക, ശിശുസ്നാനത്തെയും അതുപോലുള്ള മറ്റു തർക്ക വിഷയങ്ങളെയും പറ്റി പറയുന്നതിന് മുൻപായി വിശുദ്ധ സഭയെയും വിശുദ്ധ വേദപുസ്തകത്തെയും പറ്റി ആദ്യമേ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ഈ വിഷയങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പാസ്റ്റർ, ഇതൊരു പുതിയ കാര്യമാണല്ലോ. ലവദോക്യ ലേഖനം വേദത്തെളിവുള്ളതാണ്. അതുപോലെ വേദത്തെളിവോടുകൂടി ഇതിലില്ലാത്ത വേറെ ലേഖനങ്ങളെ പറ്റി പറഞ്ഞാട്ടെ. കൊരിന്ത്യരുടെ 1 5:9 വായിച്ചാട്ടെ.
ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ.
ആ, 1 Cor 5:9 പറയുക, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അതായത് ഇത് 1 എഴുതിയേക്കുന്നേ. അപ്പൊ അന്നാമ മറുപടിയായിട്ട് ചോദിക്കുക, അത് ഏത് ലേഖനത്തിലാണ് എഴുതിയിട്ടുള്ളത്? പാസ്റ്റർ വായിച്ച 1 മുൻ അധ്യായങ്ങളിൽ അങ്ങനെ ഒരു വാചകമില്ല. പിന്നെ ഏത് ലേഖനത്തിലാണ് എഴുതിയത്? അപ്പോൾ 1 എന്ന് നാം വിചാരിക്കുന്ന ഈ ലേഖനത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് മറ്റൊരു ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. പക്ഷെ അത് നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ വേദപുസ്തകത്തിൽ അത് ചേർക്കുവാൻ സാധിച്ചിട്ടുമില്ല. പാസ്റ്റർ പറയും, അത് ശരിയാ. ഇതുപോലെ വേറെയും പുസ്തകങ്ങളുണ്ടോ? അപ്പൊ എന്നെ കേൾക്കുന്നവരും മനസ്സിലാക്കിയല്ലോ അല്ലേ. 1 ലേഖനത്തിൽ പറയുക, തുറന്നടപ്പുകാരോട് സംസർഗമായിരുന്നു ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നേരത്തെ ഒരു ലേഖനം ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് എന്ന് പൗലോസ് ശക്തമായിട്ട് പറയുന്നു. പക്ഷെ നമുക്ക് കാനനൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന 1 അങ്ങനെയില്ല. അതിന് മുൻപ് മറ്റൊരു ലേഖനം എഴുതിയെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ തെളിയുകയും ചെയ്യുന്നു. ഇപ്പോൾ ലവദോക്യ ലേഖനം എഴുതപ്പെട്ടതാണ് ഈ നമ്മൾ പറയുന്ന 1 മുമ്പ്. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് വേറൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേറെയും പുസ്തകങ്ങളുണ്ടോ? എന്നാ പറയുക, ഉണ്ട്. 1 Cor 29:30. ആ,
അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും ദർശകനായ ശമുവേലിന്റെ വൃത്താന്തത്തിലും നാഥാൻ പ്രവാചകന്റെ പുസ്തകത്തിലും ദർശകനായ ഗാദിന്റെ വൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നുവല്ലോ.
അപ്പൊ നോക്കിയേ, ശമുവേലിന്റെ വൃത്താന്തം, അത് നമ്മള് ശമുവേലിന്റെ പുസ്തകമുണ്ട്, നാഥാൻ പ്രവാചകന്റെ പുസ്തകം, ദർശകനായ ഗാദിന്റെ വൃത്താന്തം, ഇതൊക്കെ എഴുതപ്പെട്ടതാണെന്ന് ഒരു അദ്വസ്തുതി കാണുന്നു. കൂടാതെ രണ്ട് ദിനവൃത്താന്തം 9:29, രണ്ട് ദിനവൃത്താന്തം 20:34 വേറെ ചില പുസ്തകങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ഇതൊന്നും വേദപുസ്തകത്തിൽ ചേർത്തിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടുമില്ല. അതിലെ ഒരു വാക്യം വായിക്കാവോ? രണ്ട് ദിനവൃത്താന്തം ഏതാ വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വായിച്ചു.
രണ്ട് ദിനവൃത്താന്തം 9:29
വായിച്ചു. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തത്തിലും ശീലോന്യനായ അഹിയാവിന്റെ പ്രവാചകത്തിലും നെബാത്തിന്റെ മകനായ യൊരോബെയാമിനെ പറ്റിയുള്ള ഇദ്ദോ ദർശകന്റെ ദർശനങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ണ്ടോ വേറെ കുറെ പുസ്തകങ്ങളെ പറ്റി പറയുക. ഇത് തന്നെയാണ് രണ്ട് ദിനവൃത്താന്തം 20:34 ഒക്കെ പറയുന്നത്. ഇങ്ങനെ ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് കാനനൈസ് ചെയ്ത് കിട്ടിയിട്ടില്ല, അത് ആർക്കും ലഭിച്ചിട്ടുമില്ല. മത്തായിയുടെ സുവിശേഷം 2:23 അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്ന പഴയ നിയമത്തിൽ ഉള്ളതായി സൂചനയുണ്ട്, പക്ഷെ പ്രസിദ്ധീകൃതമായ പഴയ നിയമത്തിൽ അത് കാണുന്നില്ല. അതായത് നസറായൻ എന്ന് വിളിക്കപ്പെടുമെന്നൊരു പ്രവചനത്തെ പറ്റി മത്തായി 2:23 പറയുന്നുണ്ട്. അത് പക്ഷേ പഴയ നിയമത്തിലെങ്ങും, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പഴയ നിയമത്തിലെങ്ങും അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്നൊരു പ്രവചനം നമ്മൾ കാണുന്നേയില്ല. അതുപോലെ യൂദായുടെ പുസ്തകം 14-ാം വാക്യത്തിൽ കാണുന്ന ഹാനോക്കിന്റെ രണ്ട് പ്രവചനവും കാണുന്നില്ല. ഹാനോക്ക് പ്രവചിച്ചതായിട്ടും അത് പുസ്തകമാക്കിയിട്ടുള്ളതായിട്ടും യൂദായുടെ ലേഖനം ഒരധ്യായേ ഉള്ളൂ. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ പാസ്റ്റർ ഇത്രയൊക്കെ പറഞ്ഞപ്പോ പാസ്റ്റർ പറയുക, ശരി അതിരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകത്തിലെ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അന്നാമ പറയുക, പാസ്റ്റർ തെറ്റിദ്ധരിക്കരുത്, വേദത്തെളിവുകളോട് മാത്രമേ എനിക്ക് സംസാരിക്കാനുള്ളൂ. എന്നാൽ ഈ വേദപുസ്തകം പൂർണ്ണമല്ലെന്നും ഇതിൽ ചേർക്കേണ്ടതായ പല പുസ്തകങ്ങളും നഷ്ടപ്പെട്ടു പോയെന്നും പറയുകയായിരുന്നു. പാസ്റ്റർ പറയുക, കർത്താവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടി സഭയെപ്പറ്റി തന്നെ പറഞ്ഞാട്ടെ. പ്രണയ അന്നാമ പറയുന്നു, Ephesians 1:21-23 വായിച്ചാട്ടെ.
തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ താൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്കു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്, സർവം അവന്റെ താൽക്കീഴാക്കി, അവനെ സർവത്തിനും മീതെ തലയാക്കി, എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമായ സഭ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയുക. ഒന്ന്, സഭ കർത്താവിന്റെ ശരീരമാണ്. രണ്ട്, സഭ നിറവുള്ളതാണ് അല്ലെങ്കിൽ പൂർണ്ണമാണ്. ഇനിയും Ephesians 4:11-13, അതായത് സഭ എന്ന് പറയുന്നത് പൂർണ്ണമാണ്, സഭ കർത്താവിന്റെ ശരീരമാകുന്നു. അതായത് സഭയുടെ പ്രാധാന്യം പറയാം കേട്ടോ, സഭയും വേദപുസ്തകം എന്നുള്ളതാണ് നമ്മുടെ ഹെഡിങ്, സഭയുടെ ഇമ്പോർട്ടൻസ് എന്നാണെന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Ephesians 4:11-13 വായിച്ച്.
അവർ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത്തിലും നിറഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിച്ചുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു.
അപ്പോ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഉപദേശകന്മാരായും ഒക്കെ വെച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വർധനയ്ക്കാകുന്നു എന്നാണ്. അതാ ക്രിസ്തുവിന്റെ ശരീരം നമ്മൾ മുമ്പേ കണ്ടു, അത് സഭയാണ്, സഭ കർത്താവിന്റെ ശരീരമാണെന്നുള്ളത് കണ്ടു. അപ്പോൾ ഈ വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ആത്മീയ വർധനവിന് അപ്പോസ്തലന്മാരെയും സുവിശേഷകന്മാരെയും കർത്താവ് നിയമിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുക. അപ്പൊ സഭയുടെ പ്രാധാന്യം പറയുകയാണ് ഇവിടെ കേട്ടോ. ഇനി Colossians 1:24 വായിച്ച്.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായി അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു.
അപ്പൊ പൗലോസ് ചെയ്യുന്നതന്നെ, ക്രിസ്തു യേശുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് എന്റെ ജഡത്തിൽ സഭയായി അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇത് പാസ്റ്റർ വായിച്ചു. വായിച്ചപ്പോ അന്നമ്മ പറയുകയാ, ഇവിടെയും സഭ കർത്താവിന്റെ ശരീരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർ 1:18 സഭയാകുന്ന ശരീരത്തിന്റെ തല ക്രിസ്തു ആകുന്നു എന്ന് പറയുന്നു. സഭയാണ് ശരീരം, തല ക്രിസ്തു ആണെന്ന് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 1:18 കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 5:23 മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. ഇത് നമ്മള് വിവാഹ ശുശ്രൂഷ വായിച്ച് കേൾക്കുന്ന ഭാഗമാണ്. അപ്പോൾ മശിഹ സഭയുടെ തലയാണെന്ന് അവിടെ കാണുന്നു. എഫേസ്യർ 3:21 ക്രിസ്തുയേശുവിലും അവന്റെ സഭയിലും എന്നും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ എന്നും പറയുന്നു. അപ്പോൾ ആദിമ സഭയുടെ പ്രാധാന്യം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ പിന്നീട് എഴുതപ്പെട്ട വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുകയാണ്. ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം തന്നെ സഭയുടെ പ്രാധാന്യം എഫേസ്യർ 1:21, 4:11, പുലർച്ചർ 1:24, 1:18, എഫേസ്യർ 5:23, എഫേസ്യർ 3:21, ഇവിടെല്ലാം കർത്തൃ ശരീരമാകുന്ന വിശുദ്ധ സഭയുടെ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും വിശുദ്ധിയെയും പൂർണതയെയും വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് എന്ന് പറയുക. ഇനി 1 തിമോത്തി 3:14-15, 1 തിമോത്തിയോസ് 3:14-15 വാക്യങ്ങൾ കൂടെ.
ഹലോ,
ആ കേക്കാമോ? വായിച്ചു.
ചിന്തോ കേൾക്കാൻ പ്രയാസമുണ്ടല്ലോ.
ഓക്കെ, ബാക്കിയുള്ളവർക്ക് കേൾക്കാവോ?
1 തിമോത്തിയോസ് 3:14-15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാവുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു.
അവിടെ പറയുക, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ എഴുതുന്നു. അപ്പൊ സഭയുടെ പ്രാധാന്യം കണ്ടോ? ഈ വാക്യങ്ങളിലെല്ലാം സഭയുടെ പ്രാധാന്യം പറയുന്നേ. അപ്പൊ അന്നാമ ചോദി പറയുക, പാസ്റ്ററെ ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, സഭ സത്യത്തിന്റെ തൂണാകുന്നു. 2, സഭ സത്യത്തിന്റെ അടിസ്ഥാനമാകുന്നു. 3, സഭ ജീവനുള്ള ദൈവത്തിന്റേതാകുന്നു. ഇങ്ങനെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. അപ്പൊ സഭയുടെ അത്ര വലിയ പ്രാധാന്യമാണ് സഭയ്ക്ക് പൗലോസ് ലേഖനം കൊടുത്തിരിക്കുന്നത്. സഭ സത്യത്തിന്റെ തൂണാണ്, സഭ സത്യത്തിന്റെ അടിസ്ഥാനമാണ്, സഭ ദൈവത്തിന്റേതാണ്. ഇനി മത്തായി 16:18 പറയുന്നുണ്ട്, അത് നമുക്കറിയാവുന്ന വാക്യമാണ്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അവിടെ സഭയെയാ പണിയുന്നത്, സഭയെയാ പണിയുന്നത്. ഇതിനുശേഷം കുറെ എഴുത്തുകളും ഒരു പുസ്തകം ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല യേശു ക്രിസ്തു പോലും പറയുന്നത്, സഭയെ പണിയുക എന്നുള്ള കാര്യമാണ്. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, തന്റെ ശരീരമാകുന്ന സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് വിശ്വാസമാകുന്ന പാറമേലാണ്. പത്രോസിനോട് പറയുന്ന ആ വിശ്വാസം, ഈ ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞ ആ വിശ്വാസം, ആ വിശ്വാസമാകുന്ന പാറമേലാണ് സഭയെ പണിതിരിക്കുന്നത്. 2, പാതാള ഗോപുരങ്ങൾ അല്ലെങ്കിൽ യാതൊരു എതിർശക്തികളും അതിനെ ജയിക്കില്ല. അത്രമാത്രം അത് ശക്തമാണ്, ദൃഢമാണ്, വിശുദ്ധമാണ് എന്ന് പറയുക. അപ്പൊ സഭയുടെ പ്രാധാന്യം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 18:17 കൂടെ, 18:17 സഭയുടെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്നുള്ളത്.
അവരെ കൂട്ടാക്കഴിഞ്ഞാൽ സഭയോട് അറിയിക്കുക, സഭയെയും കൂട്ടാക്കഴിഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ.
യേശു ക്രിസ്തു തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഒരുത്തൻ സഹോദരൻ പഴിച്ചു പോയാൽ അവനോട് നേരിട്ട് ചെന്ന് അവൻ നീ അവനും മാത്രമുള്ളപ്പോ കാര്യം പറഞ്ഞ് രമ്യപ്പെടുക. അവൻ അത് ശരിയാകുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട്, സാക്ഷികളെ കൊണ്ട് അവനോട് പറയുക. എന്നിട്ടും അവൻ നന്നാകുന്നില്ലെങ്കിൽ സഭയോട് അറിയിക്കുക. സഭ പറയുന്നത് അവൻ കേട്ടില്ലെങ്കിൽ പിന്നെ അവനെ വിട്ടേക്കാനാ പറഞ്ഞു. അപ്പം സഭയ്ക്ക് അത്രമാത്രം പ്രാധാന്യം യേശു ക്രിസ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതും വളരെ ശ്രദ്ധാർഹമാണ്. സത്യവിശ്വാസത്തിന്റെ തൂണും അടിസ്ഥാനവുമായതും വിശ്വാസമാകുന്ന പാറമിൽ സ്ഥാപിതമായിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾക്ക് പോലും ഒരിക്കലും കുലുക്കുവാൻ സാധിക്കാത്തതുമായ ദൈവത്തിന്റെ സഭയെ അനുസരിക്കണമെന്നും അനുസരിക്കാത്തവനെ പുറജാതിക്കാരനെ പോലെ സഭയിൽ നിന്നും തള്ളണമെന്നുമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തി 20:23 കൂടെ വായിച്ച്. 23:28 പ്ലീസ്.
നിങ്ങളെ തന്നെയും താൻ സ്വന്ത രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും.
ആ ദൈവത്തിന്റെ സഭയെ ഭരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ ദൈവത്തിന്റെ സഭയാ ഭരിക്കപ്പെടേണ്ടത്, ആ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചത്. അപ്പൊ സഭയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. സഭ, ആ സഭയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് യേശുക്രിസ്തു കൊടുത്തു, അപ്പോസ്തലന്മാർ കൊടുത്തു, അത്ര പ്രാധാന്യമായിരുന്നു സഭയ്ക്ക്. അപ്പൊ ഈ വാക്യങ്ങളെ പറ്റി പാസ്റ്റർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ? പാസ്റ്റർ പറയും ഒന്നുമില്ല, ഇതെല്ലാം വേദവാക്യങ്ങളാണല്ലോ. അന്നമ്മ പറയുക, പരിശുദ്ധ സഭയെ ഭരിപ്പാൻ അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ആചാര്യന്മാരെ നിയമിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത്. ഈ അധ്യക്ഷന്മാരെന്നുള്ളത് എപ്പിസ്കോപ്പോയി എന്നുള്ള വാക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ആചാര്യന്മാരെന്നും കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. റീടയർ മിനിസ്ട്രി വളരെ കൃത്യമാണ്, പിന്നീട് നമുക്ക് അതിലേക്ക് വരാം. പരിശുദ്ധാത്മാവാണെന്ന് ഈ വാക്യങ്ങൾ കാണുന്നു. കർത്താവ് അപ്പോസ്തോലന്മാരോട് കൽപ്പിച്ചത് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തുവെന്ന. യോഹന്നാൻ 15:16 പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്ത. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആചാര്യന്മാരെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരെ എപ്പിസ്കോപ്പമാരെ ദൈവമാ തെരഞ്ഞെടുക്കുന്നു. പാസ്റ്റർ പറയുക ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അന്നാമേ, സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകമാണ്. പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ സഭയുടെ ഉപദേശങ്ങൾ തിരുവചനങ്ങളുമായി യോജിക്കുന്നില്ല? അതാണ് എനിക്കറിയേണ്ടത്. സ്തോത്രം. വീണ്ടും പാസ്റ്റർ പറയുന്നത് പിന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകമാണെന്ന്. അപ്പൊ ഇത്രയും നേരം അന്നാമ പറഞ്ഞുകൊണ്ടിരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം സഭയാണെന്ന് നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളിലും ചില പാസ്റ്റർമാർ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചേക്കുന്ന വേദപുസ്തകമാ ഇതിന്റെ എല്ലാം അടിസ്ഥാനം, അല്ല, സഭയാണ് അടിസ്ഥാനം. സഭയാണ് ആദ്യം ഉണ്ടായത്. അത് വീണ്ടും നമുക്ക് താഴോട്ട് വരുമ്പോൾ വായിക്കാം. അപ്പൊ അന്നമ്മ പറയുക, ഞാൻ പറയട്ടെ, വേദത്തെളിവുകളോടെ തന്നെ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാം. പ്രതിവിശ്വാസത്തിന്റെ അടിസ്ഥാനം വേദപുസ്തകമല്ലെന്നും വിശുദ്ധ സഭയാണെന്നും 1 Timothy 3:14 നാം വായിച്ചതല്ലേ? അതാണ് നമ്മൾ മുമ്പേ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും സഭയാണെന്ന് നമ്മൾ വായിച്ചതാ. 1 Timothy 3:14 പാസ്റ്റർ മറന്നുപോയോ? വേദപുസ്തകത്തിലേക്ക് തന്നെ നമുക്ക് വരാം. പാസ്റ്റർ വീണ്ടും പറയാം, വേദാനുസരണമായാണ് നമുക്ക് സംസാരിക്കേണ്ടത്. പറയുന്ന എല്ലാത്തിനും വേദത്തെളിവ് കാണിക്കണം. സ്തോത്രം, സ്തോത്രം. അന്നമ്മ പറയുക, പറയാം, ക്രിസ്തു പഠിപ്പിച്ചതും പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിൽ ഇല്ലെന്നുള്ള സത്യം ആദ്യമായി മനസ്സിലാക്കണം. പാസ്റ്റർ പറയുന്നു, സ്തോത്രം, സ്തോത്രം. അന്നാമ അങ്ങനെ പറയരുത്, പാപമാണ്. ക്രിസ്തു പഠിപ്പിച്ചതും പ്രവർത്തിച്ചതും മുഴുവനുമുള്ള ദൈവവചനമാണ് ഈ പുസ്തകം. ഇതിലില്ലാത്ത ഒന്നും ഞാൻ സമ്മതിക്കുകയല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇനി സംസാരിക്കണമെന്നുമില്ല. സ്തോത്രം. അന്നാമ പറയാം, പാസ്റ്ററെ അല്പം ക്ഷമിച്ചാട്ടെ, ഇതെന്റെ അഭിപ്രായമല്ല, വേദവാക്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, കാണിക്കണം. വിശുദ്ധ യോഹന്നാൻ 21:5 വായിച്ചാട്ടെ.
യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന ഉത്തരം പറഞ്ഞു.
യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട് എന്നുള്ള ഭാഗം വായിച്ചേ. അല്ലല്ല, 21 തന്നെ ഞാൻ ഇപ്പൊ 25 ക്ഷമിക്കണം, ഏറ്റവും അവസാനത്തെ വാക്ക്.
യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നാരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു.
അപ്പൊ വളരെ കൃത്യമായി വേദപുസ്തകം പറയുന്നു, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് പറയാത്ത ധാരാളം കാര്യങ്ങൾ യേശു ക്രിസ്തു പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മാത്രം പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ അനുസരിക്കാവൂ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അന്നാമ പറയും, ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു, തിരുവചനത്തിൽ നിന്നല്ലേ ഞാൻ പറഞ്ഞത്? ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേക അടയാള കർമ്മങ്ങളും യേശു തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ചു എന്ന് യോഹന്നാൻ 20:3 പറയുന്നു. 20
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു.
ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത മറ്റനേക അടയാളങ്ങളും യേശു പ്രവർത്തിച്ചു എന്ന് വളരെ വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് തെളിവ് കിട്ടുന്നുണ്ട്. ഉടനെ പാസ്റ്റർ പരിങ്ങാൻ തുടങ്ങി. ഇത് പിന്നെ എന്ന് പറഞ്ഞിട്ട് പുള്ളി മൗനമായിട്ടിരിക്കുക. അന്നമ്മ പറയണം, പാസ്റ്ററെ തിരുവചനം നിങ്ങൾ സമ്മതിക്കുമല്ലോ, വചനപ്രകാരം സംസാരിക്കണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പാസ്റ്റർ ഇത് തന്റെ പ്രവൃത്തികളെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഉപദേശം. ഉടനെ അന്നമ്മ പറയാം, പാസ്റ്റർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രവൃത്തിയും പഠിപ്പിക്കലും ഒരുമിച്ചല്ലേ കർത്താവ് നിർവഹിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:2 വായിച്ചാട്ടെ.
അവൻ കഷ്ട അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി സ്വർഗ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നതെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളായി അവർക്ക് കാണിച്ചു കൊടുത്തു.
നോക്കിയേ, ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു, ഒത്തിരി ദൃഷ്ടാന്തങ്ങൾ ചെയ്തു. അതെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. ആ പാടെയുള്ള എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ 3-4 പ്രാവശ്യം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറയുക, ഇപ്പോൾ കൂടുതൽ വ്യക്തമായല്ലോ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ദൈവരാജ്യമാകുന്ന സഭയെ സംബന്ധിച്ച് പഠിപ്പിക്കുകയും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണല്ലോ വാക്യം. സുവിശേഷങ്ങളിൽ ഉയർപ്പ് വരെയുള്ള തന്റെ ഉപദേശങ്ങളും പ്രവൃത്തികളും അല്ലാതെ ഈ 40 ദിവസങ്ങളിലെ ഉപദേശങ്ങളെ പറ്റി വിശദമായി ഒന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാം വേദപുസ്തകത്തിൽ ഇല്ലെന്ന് സമ്മതിക്കരുതോ? ഇനിയും എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്, പക്ഷെ അവയെ ഗ്രഹിപ്പാൻ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാപ്തിയില്ല. സത്യസ്വരൂപനായ ആത്മാവ് വരുമ്പോൾ, അല്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ, അവൻ നിങ്ങളെ സർവ്വസത്യത്തിലും വഴി നടത്തുമെന്ന് യോഹന്നാൻ 16:12-13 വാക്യങ്ങളിൽ പറയുന്നത്. ഇപ്പൊ വേദപുസ്തകത്തിന് അടുത്ത തെളിവ് പറയും, യോഹന്നാൻ 16:12-13, സത്യത്തിന്റെ ആത്മാവ് വരും, അവൻ നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുക. കർത്താവ് പറയേണ്ടിയിരുന്നതും എന്നാൽ പറഞ്ഞിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവാണ് ബോധ്യപ്പെടുത്തി സഭയെ സത്യത്തിൽ നയിക്കുന്നത്. നിങ്ങൾ മനസ്സിലായല്ലോ, സഭയുടെ അടിസ്ഥാനം കർത്താവ് ഇട്ടു, അതിനുശേഷം സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവ് ആണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേദപുസ്തകത്തിലില്ല, എങ്കിലും അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. അത് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴി, പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയെ നമ്മൾ നടക്കണം. അതാണ് കാലാകാലങ്ങളിൽ സഭയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ പറയുക, സുവിശേഷങ്ങളിൽ ഇല്ലാത്ത ലേഖനങ്ങളിലില്ലേ? സുവിശേഷങ്ങൾ മാത്രമല്ലല്ലോ വേദപുസ്തകം. ഉടനെ എന്നാ പറഞ്ഞു, ലേഖനങ്ങൾ അധികവും ചില എഴുത്തുകൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടികളായിട്ടാണ് എഴുതിയിട്ടുള്ളതാണെന്ന് വേദപുസ്തക പണ്ഡിതന്മാർ സമ്മതിക്കുന്നു. അങ്ങനെയുള്ള എഴുത്തുകളിൽ എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കണമെന്നില്ല. ഇരിക്കട്ടെ, ലേഖനങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഫിലിപ്പിയർ 4:9.
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും.
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുകയും. ഞാൻ എഴുതിയ കാര്യം മാത്രമല്ല, എന്നോട് പഠിച്ച കാര്യങ്ങൾ, അതായത് ഈ ലേഖനം എഴുതി വെച്ചു, പക്ഷെ സഭയിൽ വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ പോലീസുകാർ പഠിപ്പിച്ചു. അങ്ങനെ പഠിച്ച് ഗ്രഹിച്ച് കണ്ട് കേട്ട് ഉള്ളത് നിങ്ങൾ പ്രവർത്തിക്കാനാ? ഇതെല്ലാം പ്രവർത്തിക്കണം. ഇതെല്ലാം ഓറൽ ട്രഡീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രഡീഷൻ ആയിട്ട് പറഞ്ഞേക്കുന്ന കണ്ട് കേട്ട് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എഴുതപ്പെട്ടത് മാത്രമല്ല, വളരെ കൃത്യമായി ഭാഗം ഫിലിപ്പിയർ 4:9. അന്നാമ പറയുക, ആ വാക്യത്തിന്റെ അർത്ഥം വ്യക്തമാണല്ലോ. ആ ലേഖനത്തിനുള്ളത് കൂടാതെ ശ്ലീഹായിൽ നിന്ന് പഠിച്ചും ഗ്രഹിച്ചും കണ്ടും കേട്ടുമുള്ള കാര്യങ്ങൾ കൂടി ആചരിക്കണമെന്ന് നിർബന്ധമായി കൽപ്പിക്കുന്നു. അവയെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളുമാണ്. ലേഖനത്തിലുള്ള കാര്യങ്ങൾ മാത്രം ആചരിച്ചാൽ പോരാ എന്ന് വ്യക്തമായി പറയുന്നു. അപ്പോൾ നാം വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വേദവസ്തുത്തിൽ ഇല്ലെന്ന് സമ്മതിക്കുന്നോ? പാസ്റ്റർ പറയുക, വേദവാക്യമായതുകൊണ്ട് സമ്മതിക്കാം, എന്നാൽ അതൊക്കെ ആചരിക്കുവാൻ തക്കവണ്ണം നാം അറിയുന്നത് എങ്ങനെയാ? അത് പിന്നാലെ പറയാം. 2 തെസ്സലോനിക്കർ 2:15 കൂടി വായിച്ചാട്ടെ.
ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപേക്ഷിച്ചെന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളി.
ആ വാക്കിനാലോ ലേഖനത്താലോ, ലേഖനം എന്ന് പറയുന്നത് റിട്ടൺ ട്രഡീഷൻ, വാക്കിനാൽ എന്ന് പറഞ്ഞാൽ ഓറൽ ട്രഡീഷൻ, കണ്ടോ? വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച പ്രമാണങ്ങളെ, ഇവിടെ പ്രമാണം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് പാരഡോക്സിസ് എന്നുള്ള വാക്കാ. പാരഡോക്സിസ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ, ദെയർഫോർ ബ്രദറൻ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ഹോൾഡ് ദ ട്രഡീഷൻസ് എന്ന് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. വിച്ച് യു വെർ ടോട്ട് വെദർ ബൈ വേർഡ് ഓർ അവർ എപ്പിസിൽ എന്ന് പറയുക. അപ്പൊ പാരഡോക്സിസ് എന്നുള്ള വാക്ക് സത്യത്തിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരേണ്ടിയിരുന്നത് പാരമ്പര്യം എന്നായിരുന്നു. ആ പാരമ്പര്യം എന്നുള്ള വാക്ക് പോലും ഇതിൽ എടുത്ത് കളഞ്ഞു. വേറെ ധാരാളം പുതിയ നിയമത്തിന്റെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ട്രഡീഷൻസ് എന്ന് തന്നെയാണ്. നമുക്കറിയാം, ട്രഡീഷൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് പാരമ്പര്യം എന്ന് തന്നെയാണ്. ആ പാരമ്പര്യം എന്നുള്ള വാക്ക്, ഇതെല്ലാം പെന്തക്കോസ്തുകാർ വേദപുസ്തകം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ കുറെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ, കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറയാം, മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പല പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മനഃപൂർവ്വം അവർ കൈകടത്തിൽ നടത്തിയിട്ടുണ്ട് ഒത്തിരി. ഇതൊക്കെ തെളിയപ്പെട്ട വസ്തുതകളാണ്, ഞാൻ ചുമ്മാ ആരോപിക്കാൻ വേണ്ടി പറയുന്നതല്ല. പ്രമാണമെന്നാണ് മലയാളത്തിലേക്ക് എഴുതിയേക്കുന്നത്. പാരമ്പര്യം എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കണമായിരുന്നു. അപ്പൊ അവർക്ക് അവരെതിർക്കാൻ വന്ന പാരമ്പര്യത്തെ എതിർക്കാനാണ് വന്നേ. അതുകൊണ്ട് പിന്നെ വ്യർത്ഥ പിതൃ പാരമ്പര്യം എന്നുള്ളത് പാരമ്പര്യം ചേർത്തു, അത് ഉടനെ നമുക്കിട്ട് ഉപയോഗിക്കാൻ ഒരു ആയുധമാക്കി മാറ്റിക്കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കൃത്യമാണ്, വാക്കിനാലോ ലേഖനത്താലോ, വാക്ക് ലേഖനം മാത്രമല്ല വാക്കിനാൽ ഉപദേശിച്ചു എന്നത് അനുസരിച്ച് നടക്കണമെന്നാ പറഞ്ഞു. അതെന്താ ചെയ്യേണ്ടത്? അത് കണ്ട് കേട്ട് വാക്കിനാൽ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുക. അപ്പോ അന്നമ്മ വീണ്ടും പറയുക, ഈ വാക്യത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, വായ്മൊഴിയാലും വരമൊഴിയാലും സഭയുടെ ഉപദേശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ട്, ഇവ രണ്ടും പ്രാധാന്യത്തോടെ വിശ്വാസികൾ ആചരിക്കേണ്ടതാണ്. മൂന്ന്, വായ്മൊഴിയായി പഠിപ്പിച്ചത് സ്വീകരിക്കുകയില്ല, ലേഖനങ്ങളാൽ പഠിപ്പിച്ചത് സ്വീകരിക്കൂ എന്ന് പറയുന്നത് കൽപ്പനാ നിഷേധമാണ്, വേദവാക്യങ്ങളോടുള്ള അനാദരമാണ്, ഈ സത്യം സമ്മതിക്കാമല്ലോ എന്ന ഭാഗത്ത് പറയുക. ഈ വാക്യങ്ങളുടെ അർത്ഥം അത് തന്നെയാണ്. പക്ഷെ ഈ വാക്കിനാൽ പഠിപ്പിച്ചതും കാണിച്ചതും എന്നൊക്കെ ഇന്ന് നാം എങ്ങനെ അറിയാനാ? അതിന് നിവൃത്തിയില്ലല്ലോ. അങ്ങാമ പറയും എല്ലാത്തിനും നിവൃത്തിയുണ്ട് വാസ്തവേ, അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞല്ലോ. രണ്ട് യോഹന്നാൻ പന്ത്രണ്ടാം വാക്യം വായിച്ചാട്ടെ. രണ്ട് യോഹന്നാൻ പന്ത്രണ്ടാം വാക്യം,
നിങ്ങൾക്ക് എഴുതുവാൻ പലതും കടലാസിനും മറ്റുകൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു.
പലതുകൊണ്ട്, അതായത് അവർക്ക് ലേഖനം എഴുതിയിട്ട് പറയുക, നിങ്ങൾക്ക് എഴുതാൻ പല കാര്യങ്ങളുണ്ട്, എങ്കിലും കടലാസിനും മഷി കൊണ്ട് എഴുതാൻ എനിക്കിപ്പോ മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. എന്താ സംസാരിക്കുന്നേ? ഇവിടെ വന്ന് പിന്നെ കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണോ മോലൂസ്ലിയ? ആണോ? അവിടെ ചിന്നമ്മയ്ക്ക് സുഖമാണോ? മറിയാമ്മ സൗഖ്യമായിട്ടിരിക്കുന്നു? അവറാച്ചൻ സന്തോഷമാണോ? അതൊക്കെ പറയുമായിരിക്കാം. പക്ഷെ ഈ ലേഖനത്തിൽ എഴുതി തന്നേക്കുന്നത് പോലെ തന്നെ ആചരിക്കേണ്ടതായ കട്ടിയേറിയ ഘനമേറിയ കാര്യങ്ങളാ മോലൂസ്ലിഹ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നത്. അപ്പോൾ വന്ന് മുഖാമുഖം സംസാരിപ്പാൻ, അങ്ങനെ വന്ന് സഭയിൽ വന്ന് ധാരാളം കാര്യങ്ങൾ അവിടെ പഠിപ്പിച്ചു. അതാണ് നമുക്ക് ഓറൽ ട്രഡീഷൻ വഴിയായിട്ട് ആദിമ സഭയിൽ നിന്ന് പകർന്ന് കിട്ടിയിരിക്കുന്നത്. അതിനാ പറയുക, ഇത് യോഹന്നാൻ സ്ലിഹയുടെ അഭിപ്രായമാണ്. അറിയിക്കുവാൻ പലതും ഉണ്ടെങ്കിലും എഴുതുന്നില്ല, അവിടെ വന്ന് മുഖാമുഖമായി അറിയിച്ചു കൊള്ളാമെന്ന് പറയുക. ഇനി മൂന്ന് യോഹന്നാൻ 13-14 വാക്യങ്ങൾ കൂടി വായിച്ചാട്ടെ.
എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേദത്തിൽ നിന്നെ കാണാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. സമാധാനം.
അപ്പൊ അന്നാമ പറയാം, പാസ്റ്ററെ, രക്ഷയ്ക്ക് ആവശ്യമായ പ്രധാന കാര്യങ്ങൾ തന്നെയാണല്ലോ എഴുതി അയക്കുവാൻ മനസ്സില്ലെന്നും വേഗത്തിൽ നിന്നെ കണ്ട് മുഖാമുഖമായി സംസാരിക്കാമെന്നും പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുതിയ നിയമ ലേഖനങ്ങൾ എഴുതിയിട്ടില്ലെന്നും വിശ്വാസത്തിന്റെ അടിസ്ഥാനം അപൂർണമായ വേദപുസ്തകമല്ല വിശുദ്ധ സഭയാണെന്നും വേദവാക്യങ്ങൾ പ്രകാരം തന്നെ പാസ്റ്റർക്ക് ബോധ്യമായെന്ന് വിചാരിക്കുകയാണ്. 1 കൊരിന്ത്യർ 11:34 വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 11:34.
ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിക്കും. വല്ലവന് വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും.
അവിടെ പറയുക, ശേഷം കാര്യങ്ങളെ ഞാൻ വന്ന് ക്രമപ്പെടുത്തും. അതിനകത്ത് കുറെ കാര്യങ്ങൾ എഴുതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വന്നിട്ട് ശരിയാക്കും, ഞാൻ വന്നിട്ട് ഉപദേശിക്കും, ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും. ഇത് പൗലോസും യോഹന്നാനും ഒക്കെ സഭയിലെ ആൾക്കാരോട് ആ സഭയിൽ ആചരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയിച്ച ലേഖനങ്ങളിൽ എഴുതിയ കാര്യങ്ങളാ. അതിനകത്ത് വന്നു കഴിഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് എഴുതപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. അന്നാമ പറയുക, ക്രമീകരിക്കേണ്ടതായ ചില കാര്യങ്ങൾ എഴുതിയ ശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ വന്ന് ക്രമപ്പെടുത്താമെന്ന് കൊരിന്ത്യരോട് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ആ ബാക്കി കാര്യങ്ങൾ വേദപുസ്തകത്തിൽ ഇല്ലെന്ന് വ്യക്തമാണല്ലോ. 2 തിമോത്തിയോസ് 2:2 വായിച്ചാട്ടെ. 2 തിമോത്തി 2:2.
നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ
ഫലമേൽപ്പിക്കുക. അപ്പോ നീ പല സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്നോട് കേട്ടതെല്ലാം, ഞാൻ എഴുതിയതെല്ലാം എന്നല്ല, എന്നോട് കേട്ടതെല്ലാം, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം, എന്റെ വായിൽ നിന്ന് കേട്ട വചനങ്ങൾ, അതെല്ലാം എന്നാ ചെയ്യണം? മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. വാട്ട് ഈസ് ട്രഡീഷൻ എന്ന് ചോദിച്ചാൽ, ദിസ് ഇസ് ട്രഡീഷൻ. കേട്ട കാര്യങ്ങൾ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുന്നു. എഴുതപ്പെട്ടത് മാത്രമല്ല, കേട്ടിട്ടുള്ള കാര്യങ്ങൾ വിശ്വസ്തരെ ഫലമേൽപ്പിക്കുക. അതാണ് സഭയിലൂടെ കൈമാറി വരുന്ന ആ പാരമ്പര്യം എന്ന് പറയുന്ന കാര്യം. അന്നമ്മ പറയുക, അങ്ങനെ ഫലമേൽപ്പിച്ച വിശ്വാസങ്ങൾ ഈ ലേഖനത്തിൽ ഇല്ലെന്ന് സ്പഷ്ടമല്ലേ? വേദപുസ്തകം മാത്രം വായിച്ചാൽ വിശ്വാസം മുഴുവൻ പഠിക്കാൻ സാധിക്കുമോ? പാസ്റ്റർ പറയുക, അന്നാമ്മേ, ഇതെല്ലാം വേദവാക്യങ്ങളാണ്, ഞാൻ മനസ്സിലാക്കുന്നു, സമ്മതിക്കുന്നു. സത്യത്തിൽ ഇതെല്ലാം എനിക്ക് പുതിയ അറിവാണ്. ഈ രീതിയിൽ ഈ വാക്യങ്ങളെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നാൽ വായ്മൊഴിയായി തന്നിട്ടുള്ള ക്രിസ്തീയ ഉപദേശങ്ങളും ജീവിതക്രമങ്ങളും എങ്ങനെയാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്? അത് പറഞ്ഞില്ലല്ലോ. ഈ വേദപുസ്തകം അപൂർണവും അപ്രധാനവുമാണെന്നാണോ സ്തോത്രം എന്ന് പാസ്റ്റർ പറയുക? എന്നാ പറയും, ഞാൻ പറയാം. ഈ വേദപുസ്തകത്തിൽ ഉള്ളിടത്തോളം പുസ്തകങ്ങൾ അതിവിശുദ്ധങ്ങളും അതിപ്രധാനവുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഇത് അപൂർണമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനകത്തെ കണ്ടന്റ് എല്ലാം മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഉള്ളിടത്തോളം പുസ്തകങ്ങൾ അതിവിശുദ്ധങ്ങളും അതിപ്രധാനങ്ങളും തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ആവശ്യങ്ങളും അപരിത്യാജ്യങ്ങളുമായ വേറെ ഉപദേശങ്ങളും ആചാരക്രമങ്ങളും ഉണ്ട്. അവയും നാം സ്വീകരിക്കേണ്ടതാണെന്ന് വേദപുസ്തകം തന്നെ അനുശാസിക്കുന്നു എന്ന് പറയുക. പിന്നെ പാസ്റ്റർ ചോദിക്കുന്നു, വിശ്വാസത്തിന് സഭയുടെ അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അന്നാമ പല പുതിയ സഭക്കാരും അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ആ വാദത്തിന്റെ അർത്ഥമില്ലായ്മ ഞാൻ മനസ്സിലാക്കി തരാം. സുവിശേഷങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയതാണെന്ന് അറിയാമോ പാസ്റ്റർ? എന്നെഴുതിയതാണ് അറിയാമോ പാസ്റ്റർ? അത് ക്രിസ്തുവിന് ശേഷം പല വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് വളരെ താമസിച്ച് 100-ാം ആണ്ടോട് അടുത്താണെന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത്. ആദ്യം എഴുതിയ സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട മർക്കോസിന്റെ സുവിശേഷം AD 60-ലും 65-ലും ഇടയ്ക്കാണ് എഴുതിയത്. ശരിയാണോ? അന്നമ്മ പറയാം ശരിയാണ്. സഭയുടെ ഉത്ഭവം എന്താണെന്ന് അറിയാമോ? അത് പെന്തക്കോസ്റ്റ് ദിവസം. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പുതിയ നിയമങ്ങൾ എഴുതിയതിന് ശേഷം അല്ല സഭ ഉണ്ടായത് കേട്ടോ. അതിനു മുൻപേ സഭയുണ്ട്. സഭയിൽ ആചരിക്കേണ്ട കാര്യങ്ങളാ പുതിയ നിയമ ലേഖനത്തിൽ ഓരോ റോമായിലുള്ളവർക്ക്, കൊരിന്തിലുള്ളവർക്ക്, അല്ലെങ്കിൽ ഫിലമോന്, അല്ലെങ്കിൽ തീത്തോസിന്, തിമോത്തിയോസിന്, അങ്ങനെയുള്ള ഇടയലേഖനങ്ങൾ ഒക്കെ എഴുതപ്പെട്ട, അല്ലെങ്കിൽ സഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെയാണെന്ന്. അപ്പൊ സഭ ആദ്യമേ ഉണ്ടായതാ, അതിനുശേഷമാണ് ലേഖനങ്ങൾ എഴുതപ്പെട്ടത്. നിങ്ങൾക്ക് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് പറയാം. പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടത്, ആദ്യം എഴുതപ്പെട്ടത് യാക്കോബിന്റെ ലേഖനമാണെന്ന് കരുതുന്നു. അതിനുശേഷം ഫസ്റ്റ് തെസ്സലോനിയൻ, പിന്നെ സെക്കൻഡ് തെസ്സലോനിയൻ, ഗലേഷ്യൻ, ഫസ്റ്റ് കൊരിന്ത്യൻ, സെക്കൻഡ് കൊരിന്ത്യൻ, റോമൻ. അതിനുശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട മത്തായി അല്ല, അതിന്റെ കാനനൈസ് ചെയ്ത ഓർഡറിലൊന്നാമത് മത്തായിയെങ്കിലും മർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതപ്പെട്ടത്. പിന്നെ മത്തായി, പിന്നെ ഫിലമോൻ, കൊലോസിയൻസ്, എഫേഷ്യൻസ്, ലൂക്ക്, ആക്സ്, ഫിലിപ്പിൻസ്, ഫസ്റ്റ് തിമോത്തി, ടൈറ്റസ്, ഫസ്റ്റ് പീറ്റർ, സെക്കൻഡ് പീറ്റർ, സെക്കൻഡ് തിമോത്തി, ഹീബ്രൂസ്, ജൂഡ്, ജോൺ, ഫസ്റ്റ് ജോൺ, സെക്കൻഡ് ജോൺ, തേർഡ് ജോൺ, റെവലേഷൻ. ഇങ്ങനെ ഏകദേശം അത് ഏകദേശം ഒന്ന് അംഗീകരിക്കും. പല ഓർഡറുകൾ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമില്ല. അപ്പൊ ലേഖനങ്ങളിൽ യാക്കോബിന്റെ ലേഖനം ആകെ എഴുതപ്പെട്ടു. സുവിശേഷങ്ങളിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ട കുറെ വർഷങ്ങൾ, 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സുവിശേഷം എഴുതപ്പെടുന്നത്. അതിനകത്ത് മർക്കോസിന്റെ സുവിശേഷം ആദ്യം എഴുതപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മർക്കോസിന്റെ സുവിശേഷം ആദ്യം എഴുതിയതെന്ന് പിന്നെ വേദപണ്ഡിതന്മാർ ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ഇൻഫന്റ് നരേറ്റീവ്സ് ഒന്നും മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇല്ല. ലൂക്കോസ് ആണെങ്കിൽ വളരെ ഡ്രമാറ്റിക്കലായിട്ട് നമുക്കറിയാം, നമ്മളൊരു നേറ്റിവിറ്റി പ്ലേ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് വായനകൾ മുഴുവൻ ഇല്ലേ, അത് വളരെ നാടക രൂപത്തിൽ വളരെ ഭംഗിയായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. മർക്കോസ് അത് എഴുതിയിട്ടില്ല. നേരെ മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുകയും യോഹന്നാന്റെ യേശുക്രിസ്തുവിന്റെയും പ്രബോധനമായിട്ട് തുടങ്ങി മർക്കോസ് കാര്യങ്ങൾ അങ്ങ് തുടങ്ങുക. അതായത് യേശുക്രിസ്തുവിന്റെ ഇൻഫന്റ് നരേറ്റീവ്സിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാം, ആ സംഭവങ്ങളെല്ലാം അറിയാം. അവൻ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ എഴുതാനുള്ള ശ്രമം മർക്കോസിന്റേത്. അതുകൊണ്ടാണ് മർക്കോസിന്റെ ലേഖനം ചെറുതാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മത്തായി എലാബറേറ്റ് ചെയ്യുന്നു, പിന്നെ ലൂക്കോസ് എലാബറേറ്റ് ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരു തിയോളജിക്കൽ ഒരു അടിസ്ഥാനത്തിൽ യോഹന്നാൻ സുവിശേഷം എഴുതുന്നു. ഇതതിന്റെ കാര്യം. അപ്പൊ മർക്കോസിന്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടു. ഇൻഫന്റ് നരേറ്റീവ്സ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് ജയിച്ചു അതിന്റെ ബാക്കി എഴുതിയിട്ടുള്ളതുകൊണ്ട് ഒരു കാരണം, അങ്ങനെയുള്ള ധാരാളം കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇത് അന്നാമ പറഞ്ഞു കൊടുക്കുക. ഉടനെ അന്നാമ വേണ്ടി ചോദിച്ചു, ശരിയാ, അപ്പൊ ഇങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതപ്പെട്ടു, സുവിശേഷം എഴുതപ്പെട്ടു, സഭയുടെ ഉത്ഭവം എന്താണെന്ന് അറിയാമോ? അത് പെന്തക്കോസ്റ്റ് ദിവസമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി ശിഷ്യരെ അഭിഷേകം ചെയ്ത ദിവസമാണ് സഭ സ്ഥാപിതമായത്. അപ്പോൾ പുതിയ നിയമ വേദപുസ്തകത്തെക്കാൾ മുൻപേ സ്ഥാപിതമായത് സഭയല്ലേ? അതെ, അതിൽ സംശയമില്ല. സ്തോത്രം. അന്നാമ പറയും, വിശുദ്ധ സഭ സ്ഥാപിതമായപ്പോൾ ലോകത്തിലെങ്ങും ഇല്ലാതിരുന്ന പുതിയ നിയമ വേദപുസ്തകം ആ സഭയുടെ അടിസ്ഥാനമാകുന്നത് എങ്ങനെയാണ്? അടിസ്ഥാനം ആദ്യമേ കെട്ടാതെയാണോ ഭവനം പണിയുന്നത്? ഭവനം പണിത ശേഷം പിന്നീട് അതിന്റെ അടിസ്ഥാനം കെട്ടാൻ സാധ്യമാണോ? വേദപുസ്തകം ഇല്ലാതിരുന്ന കാലത്ത് സഭ എങ്ങനെ നിലനിന്നു? വേദപുസ്തകം അപൂർണമാണെന്ന് നാം കണ്ടു. കർത്താവ് പൂർണ്ണനാണെന്നും തന്റെ ശരീരമാകുന്ന സഭ പൂർണ്ണയാണെന്നും അറിയുന്നു. അപൂർണമായ വേദപുസ്തകം പൂർണമായ സഭയുടെ മുഴുവൻ അടിസ്ഥാനമായിരിക്കാൻ സാധ്യവുമല്ല. അവളുടെ പാസ്റ്റർ ചോദിക്കുക, അക്കാലങ്ങളിൽ സഭയുടെ വിശ്വാസം ഏതൊന്നിലാണ് അടിസ്ഥാനപ്പെട്ടിരുന്നത്? എന്നാമ പറയുന്നു, കർത്താവിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ച കാര്യങ്ങൾ ശിഷ്യന്മാർ ജനങ്ങളെ ഉപദേശിച്ചു, വിശ്വാസം പഠിപ്പിച്ചു, സഭയുടെ നടപടിക്രമങ്ങളെ കാണിച്ചു കൊടുത്തു, വിശ്വാസാചാരങ്ങളിൽ സ്ഥിരപ്പെടുത്തി. കണ്ടും കേട്ടും ഗ്രഹിച്ചും പഠിച്ചുമുള്ള കാര്യങ്ങളെ നമ്മൾ മുമ്പേ വായിച്ചത് ഫിലിപ്പിയർ 4:9 അവർ അന്വേഷിച്ചു. വചനത്താലോ ലേഖനത്താലോ ഉപദേശിച്ച പ്രമാണങ്ങളെ 2 തെസ്സലോനിക്കർ 2:15 അവർ മുറുകെ പിടിച്ചു. സഭ വളർന്നു. വേദപുസ്തകം സഭയുടെ ഭരണഘടനയായിട്ട് എഴുതപ്പെട്ടതല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് സഭയുടെ ഭരണഘടനയായിട്ട് എഴുതപ്പെട്ട ഒരു കാര്യമല്ല. സഭ വേദപുസ്തകത്തിനനുസരണമായി രൂപപ്പെട്ടിട്ടുള്ളതുമല്ല. ഞാൻ തിമോത്തിയോസിനെ അയക്കുന്നു, എല്ലാ സഭകളിലും ഞാൻ ഉപദേശിക്കുന്നു, എന്റെ മാർഗങ്ങൾ ഇവ നിങ്ങളെ അറിയിക്കുമെന്ന് 1 കൊരിന്ത്യർ 4:17 വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സഭയുടെ വളർച്ചയുടെ ഒരു കാര്യം. അന്നാമ ഇത് പറഞ്ഞു നിർത്തി. ഇപ്പൊ പാസ്റ്റർ ചോദിച്ചു, അപ്പോൾ വേദപുസ്തകത്തിന്റെ സ്ഥാനം എന്താണ്? ഉടനെ അന്നാമ പറയുക, വേദപുസ്തകം സഭ അംഗീകരിച്ച വിശുദ്ധ ഗ്രന്ഥമാണ്. ജ്ഞാനത്തിനും ഭക്തിവർദ്ധനവിനും ജ്ഞാന സമ്പാദനത്തിനുമായി. ജ്ഞാന സമ്പാദനം എന്ന് പറഞ്ഞാൽ സഭയിൽ ഓരോ സഭയിലും നടക്കേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ, അത് നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ റെലവെന്റ് ആകുന്നത് എങ്ങനെ, അതാണ്. അത് ആ ഒരു ജ്ഞാനത്തോടുകൂടി ജ്ഞാനം സമ്പാദിച്ച് നമ്മൾ നടക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിശ്വാസികൾക്ക് ഉപയോഗിക്കുവാനുള്ള ദൈവവചനമായി സഭ അതിനെ അംഗീകരിക്കുന്നു. ഭക്തിയാദരപൂർവ്വം അത് വായിച്ചു പഠിക്കുന്നു. നമുക്കറിയാം ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റാരെങ്കിലും എല്ലാവരും കഷത്തി വെച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ സുവിശേഷം എടുക്കുന്നത്, നമുക്കറിയാം ഗോസ്പൽ എടുക്കുന്നത് പോലും അതിന് ലിറ്റിൽ എൻട്രൻസ് എന്നാ പറയുന്നത് കേട്ടോ, ലിറ്റിൽ എൻട്രൻസ് എന്നാ ഉപയോഗിക്കുന്നത്, ചെറിയ എഴുന്നള്ളത്ത. എന്നാന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വചനം വഹിച്ചുകൊണ്ട് വരുമ്പോൾ മറുപാസായെല്ലാം കിലുക്കി വേദോത്സവം എടുത്ത് പിടിച്ച് അത് വലിയ ആഘോഷമായിട്ട് വേദോത്സവം വായിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സഭയുണ്ടെന്ന് തോന്നുന്നില്ല. അത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ബൈബിളിന് കേട്ടോ, കർത്താവിന്റെ തിരുവചനത്തിന്, എഴുതപ്പെട്ട സുവിശേഷത്തിന്. അങ്ങനെ ഭക്ത്യാദരപൂർവ്വം അത് വായിച്ചു പഠിക്കുന്നു. തന്നെയല്ല നമ്മൾ പഴയ നിയമം താഴെ നിന്ന് വായിക്കുന്നുണ്ട്. അതെല്ലാം അവിടെ പഴയ നിയമസഭയിൽ പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിത്യജീവന്റെ അനുഭവം ഏദനിലേക്കുള്ള പറദീസ ഹോളി ഓഫ് ഹോളീസിലേക്ക് എല്ലാവരും കയറുന്നു. അവിടെ 2 സൈഡിലും പൗലോസിന്റെ പൊതുലേഖനങ്ങളിൽ നിന്നും പൗലോസിന്റെ ലേഖനത്തിൽ നിന്നും പൊസല പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം വായിക്കുന്നു. എന്നിട്ട് നമ്മള് വേദപുസ്തകം ഇത്രയും മാത്രം വേദപുസ്തക ഭാഗങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ആരാധന ഉണ്ടോന്നും വേദപുസ്തകാർ പോലും ഇത്രയും വേദപുസ്തകം ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അന്ന് മുഴുവൻ കടന്നങ്ങൾ പ്രസംഗിക്കുമെന്നല്ലാതെ പല പല ഭാഗങ്ങൾ എടുത്ത് ഇത്രയും വായിച്ച് ആരാധന നടത്തുന്നവരുണ്ടോന്ന് സംശയമാണ്. അപ്പോൾ ഭക്ത്യാദരപൂർവ്വം അത് വായിച്ചു പഠിക്കുന്നു. ദൈവനിവേശിതമായി പല കാലങ്ങളിലായി എഴുതപ്പെട്ട അതിവിശുദ്ധമായ വേദപുസ്തകം സഭയുടെ ഉപദേശങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ശരിയും സത്യവും എന്ന് സാക്ഷിക്കുന്നു. സഭയുടെ സകല വിശ്വാസാചാരങ്ങളും വേദ അനുസൃതങ്ങളാണ്. ഗലാത്യർ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പൗലോസ് ലീഹ എന്നുള്ള പാട്ട് പാടുന്നതാണ് ഗലാത്യർ 1:8. ഞാൻ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാലവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നാണ് കൽപ്പന. ഉടനെ പാസ്റ്റർ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറയുകയാണ്, വേദപുസ്തകത്തിൽ ഇല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും ഉപദേശങ്ങളും ശരിയാണെന്ന് സമർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ഉടനെ അന്നാമ്മ പറയുക, അതിന് വേദപുസ്തകത്തിൽ കൂടി തന്നെ ആദിമ സഭാചരിത്രം പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് തീർക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യും. വേറെ എന്തെങ്കിലും പൊതുവായിട്ട് പറയാം. അപ്പൊ ഇന്ന് നമ്മൾ കണ്ട കാര്യം ഇതാണ്, വേദപുസ്തകം അല്ല സഭയാണ്, അല്ലെങ്കിൽ പുതിയ നിയമം അല്ല സഭയാണ് ആദ്യം ഉണ്ടായത്. സഭയ്ക്ക് ഇത്ര മാത്രം ഇമ്പോർട്ടൻസ്, ധാരാളം വാക്യങ്ങൾ കണ്ടു. ആ സഭയിൽ ആചരിച്ച് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ് എഴുതപ്പെട്ടത്. ആ എഴുതപ്പെട്ടത് മാത്രമല്ല ഓറൽ ആയിട്ടുള്ള ട്രഡീഷൻ നമുക്കുണ്ട്. അങ്ങനെ ആചരിക്കുന്ന കാര്യങ്ങളാണ് പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത്. അത് നിഷേധിക്കപ്പെടേണ്ടതല്ല, എഴുതപ്പെട്ടതുപോലെ തന്നെ പ്രാധാന്യം ആദിമ സഭയിൽ മറ്റ് പാരമ്പര്യങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി വേണം സഭയിൽ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസത്തിന്റെ ക്രമീകരണങ്ങൾ നടത്തുവാൻ എന്നുള്ളതാണ് ഇത്രയും ഭാഗത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി വേദപുസ്തകത്തിൽ ഇല്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളും ഉപദേശങ്ങൾ എങ്ങനെയാണ് ശരിയാണെന്ന് സമർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് അടുത്ത ആഴ്ച കിട്ടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ?
അടുത്ത ആഴ്ച, അടുത്ത വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട സ്ലോമോച്ചനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. നമ്മുടെ തീം പ്രസന്റേഷന്റെ സെക്കൻഡ് പാർട്ട് അച്ഛൻ എടുക്കുന്നതായിരിക്കും. 2003 അച്ഛൻ എടുത്തിരുന്നു. അതിന്റെ ബാക്കി ഭാഗം വ്യാഴാഴ്ച ബഹുമാനപ്പെട്ട സ്ലോമോ അച്ഛന്റെ ക്ലാസ് ആയിരിക്കും. തുടർന്ന് വെള്ളിയാഴ്ച വിദ്യോഗത്തിന്റെ ക്ലാസ് എടുക്കുന്നതായിരിക്കും.
എനിക്ക് തോന്നുന്നു കൂടെ ഈ മാസത്തില് അടുത്ത ആഴ്ചയും കൂടെ ക്ലാസ് കാണുള്ളൂ. പിന്നെ 36 ഞായറാഴ്ച കഴിഞ്ഞിട്ട് നോയമ്പിന്റെ തീക്ഷ്ണമായ ദിവസങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് ആ ആഴ്ച കാണത്തില്ല. പിന്നെ ഓശാനയും കഷ്ടാനും ആഴ്ചയൊക്കെ ആണല്ലോ. അതിനുശേഷം ഈസ്റ്ററിന് ശേഷമായിരിക്കും പിന്നെ കാണുന്നത്. അടുത്ത ആഴ്ചയും കൊണ്ട് ഈ മാസത്തെ ക്ലാസ്സുകൾ അവസാനിക്കും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള സ്ത്രീബായ ഞങ്ങൾ ഉറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവ്, നേരൊക്കെയും കാലൊക്കെ എല്ലാ സമയത്തും എന്നെ നിന്റെ ദൈവത്വത്തിന്റെ ചിറയിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേൻ. പാർക്കിമാർ പരിശുദ്ധാത്മാവാം ദൈവം അവിടുത്തെ സംസ്കൃതവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവ് ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും ബലഹീനങ്ങളായ ഞങ്ങളുടെ നോയും ഉപവാസങ്ങളോടും പ്രാർത്ഥനകളോടും ഞങ്ങളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും ഞങ്ങളെല്ലാവരുടെയും ദിവസം പ്രതിയുള്ള നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.